പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ മലാക്കിയുടെ പുസ്തകമാണ് ഇന്നു മുതൽ നാം പഠിക്കുവാൻ പോകുന്നത്. മലാക്കി പഴയ നിയമത്തിന് തിരശീലയിടുന്നു എന്ന് ചുരുക്കം. മശിഹായുടെ വരവിനെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരുടെ നിരയിലെ ഒടുവിലത്തെ പ്രവാചകനാണ് മലാക്കി. ഒരുവിധത്തിൽ പറഞ്ഞാൽ മലാക്കിയിൽ നിന്നും 1000 വർഷം പിൻപോട്ട് നാം പോയി നൂറ്റാണ്ടുകളിലൂടെ നാം മുൻപോട്ട് സഞ്ചരിച്ചാൽ കാണുവാൻ സാധിക്കുന്ന ഒരു സത്യം എന്തെന്നാൽ, മശിഹായുടെ വരവിനെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നതിൻ്റെ വേഗത ദൈവം കൂട്ടിക്കൊണ്ടിരുന്നു എന്നതാണ്. അങ്ങനെ കേട്ട ഏറ്റവും ഒടുവിലത്തെ ശബ്ദം ഈ മനുഷ്യൻ, അതെ, മലാക്കിയുടേതായിരുന്നു. ദൈവത്തിൻ്റെ റേഡിയോ അനൗൺസറായിട്ട് ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ റേഡിയോ അനൗൺസർ. അടുത്ത ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് 400 വർഷങ്ങൾക്ക് ശേഷം വരുവാൻ പോകുന്ന യോഹന്നാൻ സ്നാപകൻ്റെതാകുന്നു എന്ന് പറയുന്നത് പോലെ തോന്നുന്നു. 400 വർഷങ്ങൾ അടുത്ത അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം കൂടുതലായി പോകുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 400 വർഷം, ഏതാണ്ട് 10 തലമുറകൾ. ഈ മലാക്കി പ്രവചനത്തിന്റെ ലേഖകൻ മലാക്കിയാകുന്നു എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നു. മലാക്കിയെക്കുറിച്ച് ഒരു വിധത്തിൽ നമുക്ക് ഒന്നും തന്നെ അറിയില്ല എങ്കിൽ പോലും മലാക്കി വളരെ താല്പര്യജനകമായുള്ളൊരു വ്യക്തിയാകുന്നു എന്ന് ദൈവവചനത്തെ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇല്ലേ? ഫലിതം പറയുന്നതിൽ അവനുള്ള കഴിവ് അപാരം തന്നെയാണ്. ഞാൻ ഇനിയും പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്. ഫലിതം പറയുവാനും ആസ്വദിക്കുവാനും കഴിവില്ലാതെ താങ്കൾക്കൊരു പ്രവാചകനായോ പ്രസംഗകനായോ ആയിരിക്കുവാൻ സാധിക്കില്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടി നിങ്ങൾ ബൈബിളിൽ ഓർത്തിരിക്കേണ്ടത് എന്തെന്നാൽ, ഫലിതം ബൈബിളിൽ കാണുന്നില്ല എങ്കിൽ നിങ്ങളത് വായിക്കേണ്ടതുപോലെ വായിക്കുന്നില്ല എന്നാണ് ചുരുക്കം. ഇന്ന് ഫലിതത്തിനെല്ലാം വേണ്ടാത്ത പലതിൻ്റെയും ചുവ ഉള്ളതിനാൽ ആധ്യാത്മിക താല്പര്യമുള്ള ഒരു വ്യക്തി ആയതിനെ അവഗണിക്കുന്നു എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചിരിക്കാത്ത, പൊട്ടിച്ചിരിക്കാത്ത, അതെ, അങ്ങനെയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം തന്ന അനുഗ്രഹമാകുന്നു ഈ ചിരിക്കുവാനുള്ള കഴിവെന്ന് മറക്കരുത്. ഒരു വൃത്തികേടും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാതെയും അശ്ലീല ചുവ ഇല്ലാത്തതുമായ ഫലിതങ്ങൾ എത്രയെത്രയുണ്ടെന്നറിയാമോ? മലാക്കി പ്രവചനം നാം പഠിക്കുമ്പോൾ താങ്കൾ അത് കാണുവാൻ പോകുകയാണ്, ആസ്വദിക്കുവാൻ പോകുകയാണ്. തയ്യാറാണല്ലോ? ഈ പ്രവാചകൻ മലാക്കി വളരെ വ്യക്തമായ വിധത്തിൽ ഒരു ദൂതുവാഹിയായിരുന്നു എന്നും നാം കാണുവാൻ പോകുകയാണ്. മലാക്കി എന്ന ആ പേരിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നത്രേ. ഒരു ദൂതൻ ഒരു ദൂതുവാഹിയായിരുന്നു. അവൻ മനുഷ്യനോ അലൗകികനോ ആയിരിക്കാവുന്നതാണ്. ചില സഭാപിതാക്കന്മാരെങ്കിലും മലാക്കിയെ ഒരു സ്വർഗദൂതനായി കരുതിയിരുന്നതിന് തെളിവുണ്ട്. എന്നാൽ അതിന് നമുക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നത് ദുഃഖകരമാണ്. എന്നാൽ വേറൊരു വിഭാഗം പറയുന്നത് ഈ പുസ്തകം എഴുതിയത് ആരാകുന്നു എന്നറിയില്ല എന്നത്രേ. അവരുടെ പക്ഷം മലാക്കി എന്നാൽ ദൂതൻ എന്ന് മാത്രമാണ്. അതൊരു പേരല്ല, മറിച്ച് ഒരു സ്ഥാനം മാത്രമാകുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു സ്വർഗദൂതന്റെ കാര്യം അറിയാവുന്നത് പോലെ മാത്രം മലാക്കിയെക്കുറിച്ചുള്ള കാര്യം നമുക്കറിയാമെന്ന് പറഞ്ഞാൽ യാതൊന്നും തന്നെ വ്യക്തമായി അറിയില്ല എന്ന അവസ്ഥ. മലാക്കിയെക്കുറിച്ച് നമുക്ക് അധികമൊന്നും അറിയുവാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം എന്തെന്നാൽ, അവനൊരു ദൂതുവാഹിയാണ്, ദൈവത്തിൻ്റെ ദൂതുമായി വന്ന ഒരു ദൂതൻ. ഉള്ളത് പറഞ്ഞാൽ ഒരു ദൂതനെക്കുറിച്ച് അധികമൊന്നും നാം അറിയേണ്ടതില്ല. കാരണം ദൂതാണ് പ്രധാനപ്പെട്ടത്, ദൂതനല്ല. പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതുമായി വരുമ്പോൾ നാം അയാളുടെ വീട്ടുകാര്യമോ കുടുംബമോ യാതൊന്നും അന്വേഷിക്കാറില്ലുണ്ടോ? അവൻ്റെ പൂർവികന്മാരാരാകുന്നു എന്നുള്ളത്, അവൻ ഏത് വീട്ടിലുണ്ടായതാകുന്നു എന്ന് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇതൊന്നും അയാളുടെ പേര് പോലും താങ്കൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടാകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ കൊണ്ടുവരുന്ന ദൂതാണ്. മലാക്കി ഒരു ദൂതൻ മാത്രമായിരുന്നു. അവനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയൂ. വ്യക്തിപരമായി പറഞ്ഞാൽ അവനെക്കുറിച്ച് ഒന്നും തന്നെ നമുക്കറിയില്ല. മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോഴും നാം ഇതുപോലൊരു കാര്യം കാണുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല. ബേത്ലഹേമിനെ കുറിച്ച് നാം കാണുന്നില്ല, ഗോശാലയെക്കുറിച്ച് നാം കാണുന്നില്ല, വിദ്വാൻമാരെ കുറിച്ച് നാം കാണുന്നില്ല. യോസഫിനെ കുറിച്ചും മറിയെക്കുറിച്ചും നാം വായിക്കുന്നില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമോ? അതറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. നാല് സുവിശേഷങ്ങളും ക്രിസ്തുവിനെ നാല് വ്യത്യസ്ത വ്യക്തിത്വമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മത്തായി ക്രിസ്തുവിനെ രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അവിടുന്ന് രാജാവാകുന്നു എങ്കിൽ അവൻ ദാവീദിന്റെ വംശാവലിയിൽ നിന്നുള്ളവനായിരിക്കണം. അങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത്, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നു എന്നുള്ളതാണ്. കാരണം മത്തായി അവനെ രാജാവായിട്ടാണ് സുവിശേഷം മുഴുവൻ അവതരിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ അവനെ ദൈവത്തിന്റെ ദാസനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ വംശാവലി പറയുന്നതിൽ മർക്കോസ് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സംഗതി അവന് നൽകിയിരിക്കുന്ന ദൗത്യം, ജോലി ചെയ്തു തീർക്കുവാൻ അവന് കഴിയുമോ എന്നുള്ളതാണ്. നമുക്കൊക്കെ എന്തെങ്കിലും വേല ചെയ്തു തരുവാൻ വരുന്ന ആരെക്കുറിച്ചും നാം അറിയുവാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമാണല്ലേ. വേല ചെയ്യാൻ കഴിവുണ്ടോ? അവൻ എവിടുത്തുകാരനാണ്? അവന്റെ അപ്പൻ ആരായിരുന്നു? മറ്റൊന്നും നാം ചിന്തിക്കാറില്ല. മർക്കോസ് വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിന് തന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞു എന്നാണ്. എത്ര ഉന്നതമായ ഒരു ചിന്തയില്ലേ. മലാക്കിയുടെ പുസ്തകത്തിലും പ്രധാനപ്പെട്ട കാര്യം ദൂതാണ്, ദൂതനല്ല. ഇന്ന് നാം ടെലിവിഷനിലും ഒക്കെ കാണുന്നത് നോക്കിയാൽ ദൂത് പറയുന്നവരാണ് എല്ലാ ശ്രദ്ധയും ലഭിക്കുന്നത്, ദൂതിനല്ല. ഇതൊരു വലിയ പ്രശ്നമായി പലപ്പോഴും കാണാറുണ്ട്. ദൂതല്ല പ്രധാനപ്പെട്ടത്, ദൂതൻ. അവൻ എങ്ങനെ പറയുന്നു, എങ്ങനെ ഫലിപ്പിക്കുന്നു, എങ്ങനെ ഡ്രസ് ചെയ്തിരിക്കുന്നു, ഇതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഇനിയും മലാക്കിയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അത് എഴുതിയ സമയം നമുക്ക് നോക്കാം. മലാക്കിയുടെ പുസ്തകം എഴുതിയ സമയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ചില അഭിപ്രായമുണ്ട്. ഞാൻ അഭിപ്രായപ്പെടുന്നത് BC 397 ആകുന്നു ഈ പുസ്തകം എഴുതിയത് എന്നത്രേ. ഇതല്പം മുൻപോട്ട് പോയിട്ടുള്ള ഒരു തീയതിയാകാം. ഇവിടുത്തെ ഒരു പ്രധാന ചിന്ത എന്തെന്നാൽ ഹഗ്ഗായിയും സഖറിയാവും സെരുബാബേലിന്റെയും യോശുവയുടെയും സമയത്തെ പ്രവാചകന്മാരായിരുന്നതുപോലെ മലാക്കി നെഹെമ്യാവിന്റെ സമയത്തെ പ്രവാചകനായിരുന്നു. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങൾ നെഹെമ്യാവ് ഉപസംഹരിച്ചതുപോലെ മലാക്കി പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങൾ ഉപസംഹരിച്ചു. ഒരുപക്ഷെ നെഹെമ്യാവ് ഗവർണർ ആയിരുന്നപ്പോഴോ അതിന് തൊട്ടു പിൻപോ ആയിരിക്കാം മലാക്കി പ്രവചിച്ചത്. ഇനിയും എന്തായിരുന്നു അവന്റെ ദൂത്? നാം നേരത്തെ ചിന്തിച്ചതുപോലെ മലാക്കി ഒരു ദൂതുവാക്കിയായിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവന്റെ ദൂതാണ്. ദൂതൻ എന്ന പദം അവൻ തന്നെ 3 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ ഉന്നതരും പ്രസക്തരുമായ 3 ദൂതുവാക്കികളെ അവൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 ദൂതുവാക്കികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമാണ്. മലാക്കി ഒരു വലിയ ദൂതനായിരുന്നു. എന്നാൽ 3 ദൂതുവാക്കികളെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. മലാക്കി പുസ്തകം 2:7 നാം വായിക്കുന്നത് അവൻ ലേവിയെ ദൈവത്തിന്റെ ദൂതനായി വിശദീകരിച്ചിട്ടുള്ളതായിട്ടാണ്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ എന്ന് നാം വായിക്കുന്നു. 1 ഇത് നമ്മോട് പറയുന്നത് ദൈവവചനത്തിന്റെ ഓരോ ദൂതുവാക്കിയും ഓരോ സാക്ഷിയും ഓരോ അധ്യാപകനും ദൈവത്തിന്റെ ഒരു ദൂതനാണ് എന്നത്രേ. ദൈവത്തിന്റെ ഒരു ദൂതൻ, ദൈവത്തിന്റെ ദൂതറിയിക്കുന്ന ഒരു വ്യക്തി. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂതുകൾ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഇപ്രകാരമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എഫസോസിലെ സഭയുടെ ദൂതൻ എഴുതുന്നത്. വെളിപ്പാട് പുസ്തകം 2:1. ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ അർത്ഥം സഭയുടെ ദൂതൻ എന്നാണ്. സഭയുടെ ദൂതൻ ആത്മലോക സംബന്ധമായ ദൂതനല്ല മനുഷ്യർക്ക് എന്നാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആ സഭയിലെ ശുശ്രൂഷകന്. കുറെ നാൾ ഞാനും ഒരു സഭാ ശുശ്രൂഷകനായിരുന്നു. ഒരു ശുശ്രൂഷകനെ മാലാഖ എന്ന് വിളിക്കുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഒരു ശുശ്രൂഷകനെ മറ്റെന്തെല്ലാം വിളിക്കുന്നു, ഇതും കൂടി എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്കുള്ള സംശയം. പലർക്കും ഏറ്റവും അധികം വിരോധമുള്ള വ്യക്തിയാണല്ലോ സഭയിലെ അച്ഛൻ അല്ലെങ്കിൽ പാസ്റ്റർ. അവരെ ദൈവദൂതന്മാരായി കാണുവാൻ കഴിയാത്തതാണ് ഈ ബുദ്ധിമുട്ടിന്റെ രഹസ്യം. അവരെ മാലാഖയായി കാണുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ സഭയിൽ അനുഗ്രഹമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, സഭ വളരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 2 യോഹന്നാൻ സ്നാപകന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും മലാഖി എന്റെ ദൂതൻ എന്ന പ്രയോഗമാകുന്നു ഉപയോഗിച്ചത്. നാം വായിക്കുന്നല്ലോ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. പുതിയ നിയമത്തിലെ മലാഖി അത്ര യോഹന്നാൻ സ്നാപകൻ. പഴയ നിയമത്തിലെ മലാഖി അവസാനിപ്പിച്ചെടുത്ത് പുതിയ നിയമത്തിലെ മലാഖി ആരംഭിച്ചു. മൂന്നാമതായി ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ആൾ ക്രിസ്തു ആകുന്നു. നിയമദൂതൻ എന്നത്രേ അവനെ സംബോധന ചെയ്തിരിക്കുന്നത്. മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അതിപ്രകാരമാകുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയുടെ ദൂതൻ എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉറപ്പായും മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവിനെ കുറിച്ചാകുന്നു. ദൂതൻ നമ്മയൊക്കെ ദൂതുവാഹികളാക്കിയിരിക്കുക. നമുക്ക് ദൂത് തന്നിട്ടുണ്ട്, അത് അറിയിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ബൈബിളിലെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പുസ്തകങ്ങൾ ഒന്നായി മലാഖി തീർന്നതിന്റെ കാരണം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള 65 പുസ്തകങ്ങൾ വേറെയും ബൈബിളിലുണ്ട്. പിന്നെ എനിക്ക് മലാഖിയോടുള്ള താല്പര്യം കൂടുതലിന് കാരണം മലാഖിയുടെ നർമ്മബോധം തന്നെയാണ്, ഫലിതം പറയാനുള്ള കഴിവ്. നാം മുൻപോട്ട് പഠിക്കുമ്പോൾ താങ്കൾ തീർച്ചയായും ഇതിൽ ലയിക്കുമെന്നതിന് സംശയമില്ല. അവൻ അന്ന് ഇടപെട്ട ജനങ്ങളോട് ഇടപെടുവാൻ അപ്രകാരത്തിൽ നർമ്മബോധം അത്യാവശ്യമായിരുന്നു. ചോദ്യോത്തര മാർഗമാകുന്നു മലാഖി അംഗീകരിച്ചത്. ആദ്യം അവൻ ദൈവം ഇസ്രായേലിന് കൊടുത്ത ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കൽപ്പന ഉദ്ധരിക്കും. എന്നിട്ട് ആ കൽപ്പനയ്ക്ക് ഇസ്രായേൽ മക്കൾക്കുള്ള മറുപടി അവൻ പറയും. എല്ലായ്പ്പോഴും രൂക്ഷമായ കൊള്ളിവാക്കുകൾ തന്നെയാണ് പ്രവാചകൻ ഉപയോഗിച്ചിരുന്നത്. രൂക്ഷമായ കൊള്ളിവാക്കുകൾ, വളരെയധികം ശക്തമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിച്ചിരുന്നു. പക്ഷെ മലാഖിക്ക് ദൈവത്തിൽ നിന്നും ചില നല്ല മറുപടികൾ ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നും ലഭിച്ച മറുപടി ആയിരുന്നതിനാൽ അതിൽ ഉൾക്കൊണ്ട ഫലിതവും ദൈവത്തിൽ നിന്നും ആകണമല്ലോ. അങ്ങനെ ആയതിനാൽ താങ്കൾ ഈ പുസ്തകം ശരിക്കും ആസ്വദിക്കുവാൻ പോവുകയാണ്. അതിമഹത്തായ ഒരു ചെറിയ പുസ്തകം. മലാഖി തന്റെ പ്രവചനം അറിയിക്കുമ്പോഴേക്കും ഇസ്രായേൽ മക്കൾ ബാബിലോണിലെ പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങി വന്നിട്ട് 100-ലധികം വർഷമായിരുന്നു. ഇസ്രായേൽ ജനങ്ങളോട് തങ്ങളുടേതായ ദേശത്ത് വെച്ച് സംസാരിച്ച ഒടുവിലത്തെ പ്രവാചകനായിരുന്നു മലാഖി. ഇസ്രായേൽ ജനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷിപ്പാണ്. 12 ഗോത്രങ്ങളിൽ നിന്നും ഉള്ള ശേഷിപ്പ് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നു എന്ന് വിശ്വസിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിന് തെളിവുമുണ്ട്. മടങ്ങി വന്ന ആ സമയത്തുണ്ടായിരുന്ന ഉത്സാഹവും തീഷ്ണതയുമെല്ലാം കെട്ടടങ്ങി. ഒരു ഉണർവിന് ശേഷം ജനങ്ങൾ ആത്മീയമായി തണുത്തും ധാർമ്മികമായി അധപ്പതിച്ചും ജീവിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെയുള്ളൊരു സമൂഹത്തെ ഉണർത്തുവാൻ മലാഖി പ്രവാചകൻ മുൻപോട്ട് വന്നു. അനുഗ്രഹീതനായ ഒരു പ്രവാചകൻ. ഈ പ്രവചനം നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. നിങ്ങളിൽ പലർക്കും ഇതിലെ പല വാക്യങ്ങളും മനഃപ്പാഠമായി അറിയാം എന്നും എനിക്കുറപ്പുണ്ട്. അത്ര പ്രധാനപ്പെട്ടതായ ഒരു പുസ്തകം. നാം കാര്യമാത്ര പ്രസക്തമല്ലാതെ, അതെ, ലാഘവ ബുദ്ധിയോടെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ദൈവം എത്ര ഗൗരവമായിട്ടാണ് കാണുന്നത് എന്ന് ഈ പ്രവചനത്തിൽ കൂടി നാം മനസ്സിലാക്കുവാൻ പോവുകയാണ്. ഈ പ്രവചനം വളരെ പ്രായോഗികമായ ഒന്നാണ്. ദൈവത്തെ കബളിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ദൈവത്തെ കൊള്ളയടിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ശ്രമം എത്ര ഭോഷത്വമാകുന്നു എന്ന് പ്രവാചകൻ ദൈവത്തിൽ നിന്നും ജനങ്ങളോട് അറിയിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി എത്രമാത്രം ഗൗരവമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവവേല, അതെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചതുപോലെ മറ്റുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന ചിന്തയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു സമർപ്പണമുണ്ടോ? അതിനു വേണ്ടിയിട്ട് ദൈവം താങ്കളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ വഴികളിലായിരിക്കാൻ ദൈവം താങ്കളോട് അപേക്ഷിക്കുകയാണ്. മലാഖി പ്രവാചനം ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ്. എന്നാൽ വളരെ കാതലായ അനേക സത്യങ്ങൾ നമ്മോട് അറിയിക്കുന്നതായ ഒരു ഭാഗം. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പുസ്തകം.